ثم رحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. برفض قرآن الله والسماء ذات البروج എന്ന് തുടങ്ങുന്ന സൂറത്ത് ആണ് നമ്മൾ ഇന്ന് തഫ്സീർ പഠനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, والسماء ذات البروج واليوم الموعود وشاهد ومشهود. മറ്റു പല സൂറത്തുകളിൽ എന്ന പോലെ സത്യം ചെയ്തുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള സൂറത്താണിത്. മക്കിയായ സൂറത്തുകൾക്കുള്ള ചില പ്രത്യേകതകൾ, അതിൽപ്പെട്ടതാണ് ചെറിയ ചെറിയ ആയത്തുകൾ, അതുപോലെ ശക്തമായ താക്കീതുകൾ, പരലോകത്തെക്കുറിച്ചുള്ള, നരകത്തെക്കുറിച്ചുള്ള, സ്വർഗത്തെക്കുറിച്ചുള്ള താക്കീതുകൾ, സന്തോഷവാർത്തകൾ, അങ്ങനെയുള്ള പ്രത്യേകതകൾ ഈ സൂറത്തിൽ നമുക്ക് കാണാം. വസ്സമാഇ ദാതിൽ ബുറൂജ്, അല്ലാഹു പറയുന്നു, വസ്സമാ സമാ തന്നെ സത്യം. സമാ എന്നാൽ ആകാശം നനസം. ദാതിൽ ബുറൂജ്, ബുറൂജ് ഉള്ള ആകാശം. എന്താണ് ബുറൂജ്? നക്ഷത്രങ്ങളെന്നും നക്ഷത്രങ്ങളുടെ മൻസിലുകൾ, സ്ഥാനങ്ങളെന്നും അതിന് തഫ്സീർ നൽകപ്പെട്ടിട്ടുണ്ട്. യൗമുൽ മൗഊദ് തന്നെ സത്യം. അതിന്റെ ഭാഷയിൽ അർത്ഥം വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമെന്നാണ്. അതെന്താണ് ആ ദിവസം? അത് ഇൻഷാഅള്ളാ തഫ്സീർ വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. വശാഹിദും വമശ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതും തന്നെ സത്യം. ഷാഹിദ് എന്നാൽ സാക്ഷി, മഷ്ഹൂദ് എന്നാൽ എന്തിനു വേണ്ടിയാണോ സാക്ഷ്യം, ഏത് കാര്യത്തിനാണോ സാക്ഷ്യം വഹിക്കപ്പെടുന്നത്, അത്. കുത്തില, കുത്തില എന്നത് ശപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കുത്തില എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, നാശമുണ്ടാകട്ടെ. അസ്ഹാബുൽ ഉഖ്ദൂദ് ആർക്കാണ്? ഉഖ്ദൂദിന്റെ ആളുകൾക്ക്. ഉഖ്ദൂദ് എന്നാൽ, ഉഖ്ദൂദ് എന്നാൽ കുഴി എന്നാണ് അർത്ഥം, കിടങ്ങെന്ന് പറയും. നമ്മുടെ നാട്ടിൽ പൊതുവെ കിടങ്ങുന്ന ചുമരിനാണ് പറയാനുള്ളത്, പക്ഷേ ഇവിടെ ഉദ്ദേശം കുഴിയെന്നാണ്, കിടങ്ങുകൾ. കുഴിയുടെ ആളുകൾക്ക് അന്നാരി ജാത്തിൽ വഖൂദ്, എന്തിന്റെ കുഴിയാണ്? അല്ല, ഉഖ്ദൂദിന്നാർ, തീയുടെ കുഴി. ജാത്തിൽ വഖൂദ്, ജാത്തിൽ ബുറൂജ് പറഞ്ഞല്ലോ, അതുപോലെയാണ് ജാത്തിൽ വഖൂദ്, വഖൂദുള്ള തീയുടെ കുഴികൾ. വഖൂദ് എന്നാൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറകിന് വഖൂദ് എന്ന് പറയാം. തീ കത്താൻ എന്ത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്, അതിൽ വഖൂദ് എന്ന് പറയും. വഖൂദ് ഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ ഇന്ധനമാരാ മനുഷ്യരും കല്ലുകളും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇന്ധനമുള്ള തീയുള്ള കിടങ്ങിന്റെ ആളുകൾ, അവർക്ക് നാശം. ഇസ്ഹും, അവർ ആയിരിക്കെ, ആ കൗമ ആയിരിക്കെ, അവരായിരിക്കെ, അലൈഹ, അതിന്റെ അടുത്ത്, ആ കുഴികളുടെ അടുത്ത്, ഖുഉ ഖാദ എന്നാൽ ഇരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ അലാ ജുനുബിഹിം, അല്ലാഹുവിനെ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ആലോചിക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ. ഖുഉദ് ഇരിക്കുകയാണവർ. എന്തിനാണ് ഇരിക്കുന്നത്? വഹും, അവർ, അലാനായ ഫാലൂൻ, എന്താണോ അവർ ചെയ്യുന്നത്, ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ കൊണ്ട്, സത്യവിശ്വാസികൾ അവൻ എന്താണ് ചെയ്യുന്നത്, അതിന് ഷുഹൂദ്, സാക്ഷികളാണ്. ഖുഉദ് പോലെ ഷുഹൂദ്, സാക്ഷികളാണ്. ഷാഹിദ് എന്നതിന്റെ ബഹുവചനമാണ് ഷുഹൂദ്. ഒമാന കമൂ മിൻഹു, ഒമാന കമൂ മിൻഹും, നഖമ എന്നാൽ ഒരു ദ്രോഹം ചെയ്യുക, ഉപദ്രവിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നഖമ ഇൻതഖമ എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുക. അല്ലാഹു പറഞ്ഞില്ലേ ഇന്ന മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, നാം ആ കുറ്റവാളികളോട് പ്രതികാരം ചെയ്യും. ഇതൊക്കെ സമാനമായ അർത്ഥമുള്ള വാക്കാണ്. ഒരു തെറ്റ് ഇവരോട് പ്രതിക്രിയ ചെയ്യാൻ മാത്രം, ഇവരോട് എന്ത് തെറ്റാണ് ഈ മുഅ്മിനുകൾ ചെയ്തത്? ഒമാനക്കമുഅ്മിൻഹും, ഇവരോട് ഇരുന്ന് തീയിലേക്ക് മുഅ്മിനുകളെ വലിച്ചെറിഞ്ഞ് കത്തിച്ചു കൊല്ലുന്നത് സാക്ഷ്യം വഹിക്കുന്ന, അത് കണ്ട് രസിക്കുന്നവരോട് ആ മുഅ്മിനുകൾ ചെയ്തിട്ടില്ല, ഇല്ല ഒന്നല്ലാതെ എന്താണ് ചെയ്തത്? അയ്യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അൽ അസീസായ ഹമീദായ അള്ളാഹുവിന്റെ രണ്ടതി മഹത്തായ പേരുകളാണ് അൽ അസീസ് അൽ ഹമീദ്, എല്ലാ ഇജ്ജത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാ ഇജ്ജത്തുമുള്ള അൽ ഹമീദ്, എല്ലാ സ്തുതികൾക്കും അർഹനായ, എല്ലാ പ്രതാപവും ഉള്ള, എല്ലാ സ്തുതികൾക്കും അർഹനായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്നല്ലാതെ മുഅ്മിനുകൾ ഇവരോടൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയുള്ളവനാണ് അള്ളാഹു? അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ഏതൊരുവനാണോ ഉള്ളത് മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധികാരം ആധിപത്യം, വല്ലാഹു അലാ കുല്ലി ശൈഇ ഷഹീദ്, അള്ളാഹു ആകട്ടെ അലാ കുല്ലി ശൈഇ എല്ലാ കാര്യത്തിലും ഷഹീദ് സാക്ഷിയാണ്. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇന്നല്ലദീന, തീർച്ചയായും ഏതൊരു കൂട്ടരാണോ ഫതനു, ഫതന എന്നാൽ ഫിത്നയിലാക്കുക, ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, ഇവിടെ ഉദ്ദേശം കത്തിച്ചു കളയുക, കത്തിക്കുന്നതിന് ഫത്തന എന്ന് പറയും. ഫിത്ന എന്ന വാക്കുണ്ടായത് എന്തിൽ നിന്നാണ്? സ്വർണം തീരിട്ട് ഉരുക്കിയെടുക്കുന്നതിനാണ് ഫിത്ന എന്ന വാക്ക് അതിലാണ് വന്നിട്ടുള്ളത്. മുഅ്മിനുകൾക്ക് പരീക്ഷണം അങ്ങനെയാണ്. മുഅ്മിനെയും മുനാഫിഖിനെയും അല്ലാഹു പരീക്ഷണം കൊണ്ട് വേർതിരിക്കും, നല്ലതും കെട്ടതും വേർതിരിക്കും. അതുകൊണ്ടാണ് ആ വാക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പൊ കത്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഫിത്ന ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അതാണ് അർത്ഥം. ഇന്നല്ലദീന ഫതനു, ആരാണോ കത്തിച്ചത്, ഇന്നല്ലദീന ഫതനു അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും, അപ്പോ കുടുംബങ്ങളെ അടക്കം മുസ്ലിമീങ്ങളെ കത്തിച്ച കൂട്ടരെയാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളെയും കത്തിക്കുകയും അവരെ ദ്രോഹിക്കുകയും, സുമ്മ എന്നിട്ട് ലംയതൂബു അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങാതിരിക്കുകയും ചെയ്ത ആളുകൾ, ഫലഹും അവർക്കുണ്ടായിരിക്കും അദാബു ജഹന്നം, ജഹന്നമിന്റെ നരകത്തിയുടെ ശിക്ഷ, അദാബെന്നാൽ ശിക്ഷ, ഫലഹും അവർക്കുണ്ടായിരിക്കും അദാബുൽ ഹരീഖ്, ഇവർ കത്തിക്കുകയാണ് ചെയ്തത്, കത്തിച്ചു കളയുന്ന ശിക്ഷ അവർക്കുണ്ടാകും. പക്ഷെ ഇവിടുത്തെ തീയല്ല നരകത്തിലെ തീ, ഇവിടുത്തെ തീയേക്കാളും 70 ഇരട്ടി ചൂടുള്ള തീയാണ്. ഇവിടെ ഒരു പ്രാവശ്യം കത്തിച്ചാൽ ആൾ മരിച്ചു പോകും. അവിടെ അങ്ങനല്ല, കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ, അല്ലാഹു പറഞ്ഞു അവരുടെ തൊലികൾ പഴുത്ത് കത്തിത്തീർന്നാൽ വീണ്ടും വേറെ തൊലികൾ നൽകും, ശിക്ഷ വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ വേണ്ടി. അതാണ് പരലോകത്തെ തീയിന്റെ വ്യത്യാസം. ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്, എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ മുഅ്മിനുകൾക്ക് കൊടുക്കുന്ന കാഫിറുകൾക്ക് ശിക്ഷ ഇതാണെങ്കിൽ മുഅ്മിനുകൾക്ക് അല്ലാഹു പരലോകത്ത് കൊടുക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ ذلك الفوز الكبير ان الذين امنوا تيർച്ചയായും വിശ്വസിച്ച ആളുകൾ, വഅമിൽ സാലിഹാത്ത് സൽകർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, ലഹും അവർക്കുണ്ട് ജന്നാതുൻ സ്വർഗ്ഗങ്ങൾ തോട്ടങ്ങൾ, തജിരി ഒഴുകുന്നു മിൻ തഹ്തിഹ അതിന്റെ താഴ്ഭാഗത്തുകൂടെ, അൽ അൻഹാർ അരുവികൾ പുഴകൾ നദികൾ, ذلك അതാകുന്നു അൽ ഫൗസുൽ കബീർ ഏറ്റവും വലിയ വിജയം, ഫൗസ് എന്നാൽ വിജയം. ആയത്തിന്റെ ഈ സൂറത്തിന്റെ കുറച്ച് ആദ്യത്തെ കുറച്ച് ആയത്തുകൾ ഒന്ന് ഓതിയതിന് ശേഷം നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والسماء ذات البروج واليوم الموعود
واليوم الموعود
وشاهد ومشهود
وشاهد ومشهود
قتل أصحاب الأخدود
قتل أصحاب الأخدود
النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض
الذي له ملك السماوات والأرض
والله على كل شيء شهيد
والله على كل شيء شهيد
ഈ ഒമ്പത് ആയത്തുകൾ നോക്കുമെല്ലാം ഒന്നൊഴികെ എല്ലാം അവസാനിക്കുന്നത് ദാലിലാണ്. ദാൽ എന്ന ഹർഫിലാണ്, അക്ഷരത്തിലാണ്. ആദ്യത്തത് ജീമൻ സമാഇദാത്തിൽ ബുറൂജ് എല്ലാം ഒരേ സജഉള്ള ആയത്തുകളാണ്. സജ എന്ന് പറഞ്ഞാൽ ഒരുപോലെ അവസാനിക്കുന്നത്, ഒരേ രീതിയിൽ അവസാനിക്കുന്നത്. ഇത് ഖുർആനിന്റെ ജമാലിൽപ്പെട്ടതാണ്, ഖുർആനിന്റെ ഭംഗിയിൽ ഉൾപ്പെട്ടതാണ്. മാത്രമല്ല ദാൽ എന്ന ഹർഫ് അതിൽ ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ സുക്കൂന് നൽകപ്പെട്ടാൽ അതിന് ഹർക്കത്തുള്ളതുപോലെ ഉച്ചരിക്കണം. ജീമോ അങ്ങനെ തന്നെ, ബാവും അങ്ങനെ തന്നെ, ഖാഫ് പാ ബാ ജീം ദാൽ ഈ അഞ്ചക്ഷരങ്ങളും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ഓതിയതുപോലെ വലിയ ഉമിൽ മൗഊദ് അദാൽ കേൾക്കണം. കേൾക്കാതെ വലിയ ഉമിൽ മൗഊദ് എന്ന് ഓതിയാൽ ശരിയാവുകയില്ല. ഖുർആനിലെ അവസാനത്തെ ചെറിയ സൂറത്തുകൾ ഖുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അതും ഓതുമ്പോൾ അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശമ എന്നതിന് മദ്ദുണ്ട്, നീട്ടി ഉച്ചരിക്കണം. ദാതിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് ഐനൻ അവിടെ ബമ്മാണ്. ഐനൻ ഫത്ഹ് വരുമ്പോ ആളുകൾക്ക് ഉച്ചരിക്കാൻ ചില ആളുകൾക്കെങ്കിലും എളുപ്പമായിരിക്കും, പക്ഷെ അതിന് ബമ്മ എടുത്താലോ? വൽയൗമിൽ മൗഊദ് അത് ഹർഫുകൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വശാഹിദി വമശ്ഹൂദ് വശാഹിദിൻ എന്ന ദാലിന്റെ അവസാന തൻവീൻ കസറാണ്. വശാഹിദിൻ തൻവീൻ എന്ന് പറഞ്ഞാൽ ഇരട്ട വരുന്നത്. വശാഹിദിൻ വമശ്ഹൂദ് ഓതുമ്പോ എങ്ങനെയാണ്? വശാഹിദി വമശ്ഹൂദ് വാവിലേക്ക് ലയിപ്പിച്ചു വേണം ഉച്ചരിക്കാൻ. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് കൂട്ടി ഓതുകയാണെങ്കിൽ എന്ന സുഖം ചെയ്ത നൂന് ശേഷമുള്ള യായിലേക്ക് കൂട്ടി ഓതുമ്പോ അയ്യുമിനു بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد ഇങ്ങനെയാണ് ഓതേണ്ടത്. ഖുർആൻ അത് നന്നായി ഉച്ചരിക്കാൻ ഹർഫുകൾ എവിടെ നിന്ന് വരണം അവിടെ നിന്ന് തന്നെ വരുന്ന രീതിയിൽ ഉച്ചരിക്കാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ കലാം അവൻ അവതരിപ്പിച്ചതുപോലെയാണ് ഓതേണ്ടത്. الذين آتيناهم الكتاب يتلونه حق تلاوته مؤمنുകളുടെ സ്വഭാവമായി അല്ലാഹു പറഞ്ഞു കിതാബ് നൽകപ്പെട്ടവർ അത് ഓതേണ്ടതുപോലെ ഓതുന്നവരാണ്. അതുകൊണ്ട് ഖുർആൻ ഓതാൻ, അത് എങ്ങനെ ഓതണമെന്ന് പഠിക്കാൻ ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റമദാനിന് ശേഷവും ഖുർആൻ പാരായണം ജീവിതത്തിൽ ശീലമാക്കുക അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസമ ഇദാതിൽ ബുറൂജ്, വസമ ആകാശം തന്നെ സത്യം. ദാതിൽ ബുറൂജ്, ബുറൂജ് ഉള്ള ആകാശം. ദാത് എന്ന പദം ദാതുൽ മാൽ, അൽമർഅതു ദാതുൽ മാൽ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ കുറിച്ചുള്ള ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. വറജുലുൻ, ഒരു പുരുഷൻ. ദാതു, അയാളെ ഒരു സ്ത്രീ വിളിച്ചു. എങ്ങനത്തെ സ്ത്രീയാണ്? ദാതു മൻസിബിൻ വജമാലിൻ, തറവാടിച്ചവും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ് വിഭിചാരത്തിലേക്ക് വിളിച്ചു. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു എനിക്ക് അള്ളാഹുവിനെ പേടിയാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിന്നു. അദ്ദേഹത്തിന്റെ പ്രായവും ഷഹവത്തും ആഗ്രഹങ്ങളും എല്ലാം അതിലേക്കാണ് വിളിക്കുന്നത്, പക്ഷേ അള്ളാഹുവിനെ ഓർത്ത് മാറി നിന്നു. ഇത്രയും മഹത്തായ സ്വഭാവമുള്ള ആ മനുഷ്യനെ കുറിച്ച് അർശിന്റെ തണ്ണം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആ ഹദീസിൽ കാണാം, ദാതു മൻസിബിൻ വജമാൽ, ജമാലും മൻസിബും ഉള്ളവൾ. സ്ത്രീ ആയതുകൊണ്ടാണ് ദാത് എന്ന് പറഞ്ഞത്, പുരുഷനാണെങ്കിൽ ദു എന്നാണ് പറയുക. റജുലാണെങ്കിൽ റജുലുൻ, ദു മാലിൻ വജമാൽ, സമ്പത്തും സൗന്ദര്യവുമുള്ള ഒരു പുരുഷൻ. സ്ത്രീ ആകുമ്പോ ദാത് എന്ന് പറയും. ഇവിടെ ദാത് എന്ന് പറയാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? സമ ആകാശം എന്ന വാക്ക്, സമ എന്ന വാക്ക് മുഅന്നസാണ്, അത് മുദക്കറല്ല, മുഅന്നസാണ് അഥവാ സ്ത്രീലിംഗമാണ്. ആകാശത്തെ നാം പടച്ചു, ബനൈനാഹ അതിനെ നാം നിർമ്മിച്ചു. മുദക്കറാണെങ്കിൽ ബനൈനാഹു എന്നാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാം സമാ മുന്നസാണ് എന്നത്. അപ്പോൾ ബുറൂജുള്ള സമ, അങ്ങനെയുള്ള സമ ആകാശം തന്നെ സത്യം. എന്താണ് ബുറൂജ്? ചില മുഫസ്സിറുകൾ അതിന് അന്നുജൂം എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്താണ് നുജൂം? നക്ഷത്രങ്ങൾ. ചില മുഫസ്സിറുകളാകട്ടെ അതിന് മനാസിലുൻ നുജൂം, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ. മലയാളത്തിൽ അതിന് നക്ഷത്രമണ്ഡലങ്ങൾ എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. അതായത് അതിന്റെ ഓരോ സ്ഥാനമുണ്ട്, ചലിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് അത് ആ സ്ഥലത്തുകൂടെയാണ് അത് സഞ്ചരിക്കാറുള്ളത്. അതിനാണ് മൻസിൽ എന്ന് പറയുക. സൂര്യനും ചന്ദ്രനുമൊക്കെ മൻസിലുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രനെ നാം മനാസിലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഓരോ സ്ഥാനങ്ങൾ. അത് ചലിക്കുന്നുണ്ട്, സൂര്യനും ചന്ദ്രനും ചലിക്കുന്നുണ്ട്, പല നക്ഷത്രങ്ങളും ചലിക്കുന്നുണ്ട്, ചിലത് ചലിക്കാത്തതുണ്ട്. ഇങ്ങനെയുള്ള ആകാശം തന്നെ സത്യം. നക്ഷത്രങ്ങളും അതിന്റെ മൻസിലുകളും അടങ്ങുന്ന, അവയെ ഉൾക്കൊള്ളുന്ന ആകാശം തന്നെ സത്യം. ആകാശം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തിക്കാനുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവമായിരുന്നു സംസാരത്തിനിടയിൽ ഇടക്കര മുകളിലേക്ക് നോക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു. വലിയൗമിൽ മൗഊദ്, യൗമുൽ മൗഊദ് തന്നെ സത്യം. അതിന്റെ വാക്കിന്റെ അർത്ഥം യൗം എന്നാൽ ദിവസം, യൗം ദിവസം, അയ്യാം ദിവസങ്ങൾ. മൗഊദ് എന്നാൽ വഅദ എന്ന വാക്കിൽ നിന്നാണ് മൗഊദ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. വഅദ എന്നാൽ വാഗ്ദാനം ചെയ്തു, വാഗ്ദാനം കൊടുത്തു. ഇതാ വഅദ അഖ്ലഫ്, മുനാഫിഖിന്റെ സ്വഭാവം പറഞ്ഞില്ലേ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വഅദ യഅഇദു, വാഗ്ദാനം ചെയ്യുന്നു. മൗഊദ് എന്നാൽ വാഗ്ദാനം ചെയ്യപ്പെട്ടത്, വാഗ്ദാനം ചെയ്യപ്പെട്ടത്. യൗമുൽ മൗഊദ്, വലിയൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം തന്നെ സത്യം. ഇനി നോക്കുക, ഷാഹിദിൻ വ മഷ്ഹൂദ്. ഷാഹിദ് എന്നാൽ സാക്ഷി, മഷ്ഹൂദ് എന്നാൽ സാക്ഷ്യം വഹിക്കപ്പെട്ടത്. മൗഊദ് പോലെയാണ് മഷ്ഹൂദ്. ഷാഹിദ് വ മഷ്ഹൂദ്, ഷഹീദ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് യൗമുൽ മൗഊദ് എന്താണ്, ഷാഹിദ് എന്താണ്, മഷ്ഹൂദ് എന്താണ് എന്ന് വ്യക്തമായി അറിയിക്കുന്ന ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അബു മാലിക് അശ്ആരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ശരിയായ സനദോടെ റിവായത്ത് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ യൗമുൽ മൗഊദു യൗമുൽ ഖിയാമ. യൗമുൽ മൗഊദ് എന്നാൽ ഏതാണ് ദിവസം? യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാണ്. വശാഹിദ്, ഷാഹിദ് എന്നാൽ യൗമുൽ ജുമുഅ, ഏതാണ് ദിവസം? യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ചയാണ്. വൽ മഷ്ഹൂദ്, മഷ്ഹൂദ് എന്നാൽ യൗമു അറഫ, അറഫ ദിനമാണ്. അപ്പോ വ്യക്തമായ തഫ്സീറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്നു. എന്താണ് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ഈ ദിവസങ്ങളുടെ അർത്ഥം എന്ന്? യൗമുൽ മൗഊദ് എന്നാൽ വാഗ്ദത്ത ദിവസം എന്നാൽ അത് പരലോകമാണ് ഉദ്ദേശം. അത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ നമുക്ക് വാഗ്ദാനം തന്നിട്ടുള്ള, അള്ളാഹു നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസമാണ്. ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും തെറ്റിക്കുകയില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും തെറ്റുകയില്ല, അത് സത്യമാണ്. അവരത് പാലിക്കുക തന്നെ ചെയ്യും. യൗമുൽ മൗഊദ് എന്നാൽ യൗമുൽ ഖിയാമ. അപ്പൊ ഷാഹിദ്, സാക്ഷി എന്ന് പറഞ്ഞത് യൗമുൽ ജുമുഅ, യൗമുൽ ജുമുഅയാണ്, അത് സാക്ഷിയാണ്, അത് സാക്ഷിയാണ്. യൗമുൽ ജുമുഅയും യൗമുൽ ഖിയാമയും തമ്മിലുള്ള ബന്ധം എന്താണ്? യൗമുൽ ജുമുഅയിലാണ് യൗമുൽ ഖിയാമ നടക്കുക, ഒരു വെള്ളിയാഴ്ചയാണ് പരലോകം ഖിയാമത്തിനാൾ സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നതും വെള്ളിയാഴ്ചയാണ്. കയറി അന്ന് തന്നെ ശൈത്താന്റെ പ്രകടനയിൽപ്പെട്ട് പുറത്തു വന്നു എന്ന് ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു ആലം, അന്ന് തന്നെയാണ് അത് സംഭവിച്ചത് എന്ന്. മാത്രമല്ല ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എല്ലാ ജന്തുക്കളും, മനുഷ്യരല്ലാത്ത എല്ലാ ജന്തുക്കളും ഭയപ്പാടോടെയാണ് രാവിലെ എഴുന്നേൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് സൂര്യൻ മശ്രിഖിൽ നിന്ന് കിഴക്ക് നിന്ന് ഉദിക്കുന്നത് കണ്ടാൽ ആ ജന്തുക്കളെല്ലാം ആശ്വാസമടയും, കുഴപ്പമില്ല എന്ന് കരുതും. കാരണം ഖിയാമത്ത് നാളായാൽ സൂര്യൻ ഉദിക്കുന്നത് മഗ്രിബിൽ നിന്നാണ്, പടിഞ്ഞാറ് നിന്നാണ് ഉദിക്കുക. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ പിന്നെ അള്ളാഹു ആരുടെയും തൗബ സ്വീകരിക്കുകയില്ല. മരണം തൊണ്ടക്കുഴിയിലെത്തുന്നത് വരേക്കും, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരേക്കും അള്ളാഹു തൗബ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് വേഗമാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഖിയാമത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ, ഗർഗറത്തിന്റെ അവസ്ഥ എത്തുന്നത് വരെ അള്ളാഹു അടിമയുടെ തൗബ സ്വീകരിക്കും. എന്താണ് ഗർഗറത്ത് എന്ന് പറഞ്ഞാൽ? റൂഹയുടെ തൊണ്ടക്കുഴിയിലെത്തുക, മലക്കുൽ മൗത്തിനെ നേരിട്ട് കാണുക, നേരിട്ട് കാണും, മരിക്കുന്നതിന് മുമ്പേ നേരിട്ട് കാണും, പിന്നെ അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല. അതുപോലെ ഇത് ഖിയാമത്ത് നാളിന് മുമ്പേ മരിച്ചു പോകുന്ന ആളുകളുടെ അവസ്ഥയാണ്. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? സൂര്യൻ മഗ്രിബിൽ നിന്ന് ഉദിച്ചാൽ അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദിക്കുന്നത് കണ്ടാൽ പിന്നെ അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് വേഗമാകട്ടെ. ഇതെപ്പോൾ നടക്കും എന്ന് നമുക്കറിയില്ലല്ലോ. വമാ തജ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തജ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, നാളെ എന്ത് സംഭവിക്കും എന്നൊരാൾക്കും അറിയില്ല. എവിടെ വെച്ച് നമ്മൾ മരിക്കും എന്നും ഒരാൾക്കും അറിയില്ല. അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വേഗമാകട്ടെ. ആളുകൾ അവർ പ്രതീക്ഷിച്ചിട്ടല്ല മരിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, പെട്ടെന്ന് പെട്ടെന്ന് അപകടങ്ങളിൽ മരിക്കുന്ന ആളുകൾ, അവരൊക്കെ ഞാൻ മരിക്കുന്നു വിചാരിച്ചിട്ടാണ് പോയത്, അങ്ങോട്ട് വണ്ടി എടുത്ത് പോയത്. ഒരിക്കലുമല്ല, പ്രതീക്ഷിക്കാതെയാണ്, വിചാരിക്കാതെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വിചാരിക്കാതെ പെട്ടെന്ന് വരും. അതുകൊണ്ട് വേഗമാകട്ടെ അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങാൻ സമയമായില്ലേ? അലബിയ നിദല്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് وما نزل من الحق ولا يكونوا كالذين اوتوا الكتاب من قبلهم فطال عليهم الامد فقست قلوبهم. മുഅ്മിനുകൾക്ക് അല്ലാഹുവിന്റെ ദിക്റിലേക്ക് കൽബുകൾ പേടിയോടെ മടങ്ങാൻ സമയമായില്ലേ? മുൻപ് കിതാബ് നൽകപ്പെടുകയും എന്നിട്ട് കുറെ കാലം അങ്ങനെ പോവുകയും കൽബ് കടുത്തുറച്ചു പോവുകയും ചെയ്തവരെ പോലെ ആകാതിരിക്കാൻ സമയമായില്ലേ എന്ന് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേഗമാകട്ടെ. ഖിയാമത്തിനാൾ അത് യൗമുൽ ജുമുഅ ആയേക്കുമോ എന്ന നിലക്ക് എല്ലാ ജന്തുക്കളും ഭയപ്പെടുന്നുണ്ട്. മഷ്ഹൂദ് എന്നാൽ യൗമു അറഫയാണ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവരും സാക്ഷിയാണ്. ആ ദിവസത്തിന് ആളുകളെല്ലാം അറഫയിൽ ഒരുമിച്ച് കൂടുന്നു, ആ ദിവസത്തിന് സാക്ഷിയാകുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അറഫയിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനുകളെ കുറിച്ച് മലക്കുകളോട് അഭിമാനം പറയുന്നു. ബാക്കിയുള്ള മുസ്ലിമീങ്ങളും അന്ന് നോമ്പെടുക്കുന്നു, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നു, അവരുടെ ദുആ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ദിവസമാണ് യൗമു അറഫ, ദുൽഹിജ്ജ ഒൻപതിന്റെ ദിവസം. വയൗമുൽ ജുമുഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വയൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. സഖറഹുല്ലാഹു ലനാ, നമുക്ക് വേണ്ടി അള്ളാഹു കാത്തുവെച്ച ദിവസമാണ്. കാരണം ബാക്കിയുള്ള ഉമ്മത്തുകൾക്ക്, യഹൂദികൾക്കും നസ്രാനികൾക്കും അള്ളാഹു വെള്ളിയാഴ്ചയായിരുന്നു കൊടുത്തത്, പക്ഷേ അവർ അതിൽ നിന്ന് തെറ്റിക്കളഞ്ഞു. അവർ അത് മാറ്റി ശനിയാഴ്ചയാക്കി യഹൂദികൾ. നസ്രാനികളാകട്ടെ അതുകൂടി മാറ്റി ഞായറാഴ്ച ഏറ്റെടുത്തു. അവരുടെ പ്രാർത്ഥന ദിവസം ഞായറാഴ്ചയാണ്. യഹൂദികൾക്കാകട്ടെ യൗമുൽ സബ്താണ്, ശനിയാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ശ്രേഷ്ഠതയുള്ളത് യൗമുൽ ജുമാക്കാണ്. അതിന് അള്ളാഹു തൗഫീഖ് തന്നത് ആർക്കാണ്? ഈ ഉമ്മത്തിനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനാണ് അള്ളാഹു ആ ദിവസം തന്നെ പ്രത്യേകമായി ഈദുൽ ഉസ്ബൂ ആയി അള്ളാഹു തൗഫീഖ് തന്നത് നമുക്കാണ്. ഈദുൽ ഉസ്ബൂ എന്ന് പറഞ്ഞത് എന്താണ്? ആഴ്ചയിലെ ഈദ്, ആഴ്ചയിലെ പെരുന്നാൾ. അങ്ങനെ തന്നെ റിവായത്തുകൾ, റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ആഴ്ചയിലെ പെരുന്നാളാണത് എന്ന്. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഹദീസിൽ പറയുകയാണ്, വസലാത്തുൽ വുസ്താ, വസലാത്തുൽ വുസ്താ സലാത്തുൽ അസ്ർ. വുസ്താ നമസ്കാരം എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ ഹാഫിളു അല സലവാത്തി വസലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഹാഫിളു, നിങ്ങൾ മുറുകെ പിടിക്കുക, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അല സലവാത്ത് നമസ്കാരത്തിന്റെ കാര്യം, സമയം തെറ്റിച്ച് കളയരുത്, പാഴാക്കി കളയരുത്, ജമാഅത്ത് ഒഴിവാക്കി കളയരുത്. നീ നിസ്കരിക്കുന്നില്ലെങ്കിൽ മുസ്ലിമല്ല, കാഫിറാണ്. ജമാഅത്ത് ഒഴിവാക്കിയാൽ നീ ഹറാമാണ് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാതെ, നേരം പാഴാക്കാതെ അതിന്റെ സമയത്ത് നമസ്കരിക്കുക എങ്കിൽ ഹാഫിളു അല സലവാത്ത്, നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ വസ്സലാത്തിൽ വുസ്താ, വുസ്താ നമസ്കാരം ശ്രദ്ധിക്കുക. വുസ്താ എന്നാൽ അതിന്റെ അർത്ഥം, വസത്ത് എന്നാൽ എന്താ? നടുവിലുള്ളത്, മധ്യത്തിലുള്ള നമസ്കാരവും. നേരത്തെ പറഞ്ഞ നമസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഇത് പെട്ടു. പക്ഷേ വീണ്ടും എടുത്തു പറയുകയാണ്, അത് അള്ളാഹുവിന്റെ ശൈലിയാണ്. ഖുർആനിൽ പല സ്ഥലത്ത് പൊതുവായി പറയും, പിന്നെ പൊതുവായതിൽ ഉൾക്കൊള്ളുന്ന കാര്യം പ്രത്യേകമായി പറയും. നോക്കൂ, നിങ്ങൾ അള്ളാഹു പറഞ്ഞല്ലോ, وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وما امروا الا ليعبدوا الله مخلصين له الدين حنفاء അവരോട് അല്ലാഹുവിനെ മാത്രം ഇബാദത്താക്കി കൊണ്ട് അവനെ മാത്രം ആരാധിക്കാനല്ലാതെ, അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ വിവാദത്തിൽ പെടുന്ന കാര്യമാണ് നിസ്കാരവും സക്കാത്തും ഒക്കെ. പക്ഷെ അല്ലാഹു വീണ്ടും പറഞ്ഞു, നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനും. ആദ്യം ആമ പറഞ്ഞ് പിന്നെ ഖാസ് പറയുക. നിസ്കാരം സക്കാത്തും ഇതിൽ പെടുന്നത് തന്നെയാണ്. എന്നിട്ടും വീണ്ടും അത് എടുത്തു പറയുക, എന്തിനാണ്? അതിനത്രയും പ്രാധാന്യമുണ്ട്. അല്ലാഹുവിന്റെ ശൈലിയാണ്, അതേ ശൈലിയാണ് ഇവിടെ. നമസ്കാരം നിങ്ങൾ നിലനിർത്തുക, അതുപോലെ വുസ്താ നമസ്കാരം. മധ്യത്തിലുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് സലാത്തുൽ അസ്റാണ്, അസ്ർ നമസ്കാരം. നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം, ഫർദായതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ രണ്ട് നമസ്കാരങ്ങളാണ് സലാത്തുൽ ഫജ്ർ, സലാത്തുൽ അസ്ർ. സുബ്ഹ നമസ്കാരവും അതുപോലെ അസ്ർ നമസ്കാരവും. ഈ രണ്ട് നമസ്കാരങ്ങൾക്കാണ് മലക്കുകൾ, രണ്ട് മലക്കുകളും ഒരുമിച്ച് കൊടുക്കുക. രാവിലെ വന്നിട്ടുള്ള മലക്കുകളും രാത്രി ഉള്ള മലക്കുകളും ഒരുമിച്ച് കൂടുന്നത് ഏത് നമസ്കാരങ്ങൾക്കാണ്? ഫജ്റിനും അസറിനുമാണ്. എന്നിട്ട് മലക്കുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകും. അള്ളാഹു അവരോട് ചോദിക്കും, ബഹുവ അലമു ബിഹിം, അള്ളാഹുവിന്റെ പടപ്പുകളെ കുറിച്ച് നന്നായി അറിയാം. എന്നിട്ടും അങ്ങനെ ആയിരിക്കെ തന്നെ അള്ളാഹു മലക്കുകളോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദീ, നിങ്ങൾ എങ്ങനെയാണ് എന്റെ അടിമകളെ വിട്ടേച്ചു വന്നത്? നിങ്ങൾ വരുമ്പോ അവരെന്താണ് ചെയ്യുന്നത്? മലക്കുകൾ പറയും, അതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ,
ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ വരുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. ഏതൊക്കെ നമസ്കാരങ്ങളാണ് ഉദ്ദേശം? ഫജ്റും അസറും. അപ്പൊ അതിന് അത്രയും പ്രാധാന്യമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കാണോ അസർ നമസ്കാരം നഷ്ടപ്പെട്ടത്, സകഅന്നമാ ഉത്ര അഹ്ലുഹു വമാലു, കുടുംബത്തെയും സമ്പത്തും, കുടുംബവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക എന്ന് പറഞ്ഞാൽ അസർ അതിന്റെ നേരത്തെ നമസ്കരിക്കാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി. ജമാഅത്ത് ഒഴിവാക്കിയാൽ അത് തന്നെ ഹറാമാണ്. എന്നാൽ ചില ആളുകൾക്ക് ജമാഅത്തിന് വരാതിരിക്കാൻ ചിലപ്പോൾ ഉദരുണ്ടാകും, മഴയോ അല്ലെങ്കിൽ യാത്രയിലോ മറ്റോ ആയിരുന്നാൽ. അല്ലാത്ത സമയത്ത് ഉദറില്ല, അല്ലെങ്കിൽ ബാങ്ക് കേൾക്കാവുന്ന ദൂരത്തിൽ പള്ളി ഇല്ലാതിരുന്നാൽ, ദൂരെ ആയിരുന്നാൽ എങ്കിൽ ഉദറുണ്ട് വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ. അല്ലാത്തവർക്ക് ഒരു ഒഴികഴിവുമില്ല. ഇനി സമയം തന്നെ നഷ്ടപ്പെട്ടു പോയാലോ, അവന് കുടുംബവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടവനെ പോലെയാണ്. മറ്റൊരു റിവായത്തിൽ ഫഖദ് ഹബിസ അമലു, അവന്റെ അമൽ പൊളിഞ്ഞുപോയി എന്ന് വന്നിട്ടുണ്ട്. അത്രയും പ്രാധാന്യമുണ്ട് അസറിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള നമസ്കാരമാണ് അസർ. അതുപോലെ ഫജ്റിനും ഇതേ പ്രത്യേകതയുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, ഫജ്ർ നേരത്തെ ഖുർആൻ പാരായണം അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. ഫജ്ർ നമസ്കാരം എത്ര എത്ര മുസ്ലിങ്ങളാണ് പാഴാക്കി കളയുന്നത്, റമദാനിൽ കൃത്യമായി വരും. എന്നാലോ റമദാൻ കഴിഞ്ഞാൽ അവന്റെ ഫജ്റില്ല, അവൻ കിടന്നുറങ്ങിയാണ്. എങ്ങനെയാണ് സഹോദര സാധിക്കുന്നത്? അത് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നിന്നെ വിളിക്കുകയാണ്, ഹയ്യാലൽ ഫലാ, എന്നിട്ട് മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാൻ നിനക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? നീ ഉറങ്ങിപ്പോകുന്നതല്ല, ഉറങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വിരലെണ്ണാൻ പറ്റുന്ന ദിവസങ്ങളിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ ചില ആളുകൾ പള്ളിയിലേക്ക് വരുന്നത് വിരലെണ്ണാൻ പറ്റുന്ന ദിവസങ്ങളിലാണ്. നൗദുബില്ല, വലിയ അപകടത്തിലാണുള്ളത്, വലിയ അപകടത്തിലാണ്. അള്ളാഹുവിന്റെ കാവലിൽ നിന്നാണ് തെറിച്ചുപോയിട്ടുള്ളത്. അതുകൊണ്ട് റമദാൻ, ഈ റമദാൻ നമസ്കാരം അത് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഒരു പുനർചിന്തനത്തിന് കാരണമാകട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവരും അതിന് തീരുമാനിക്കുക, സ്വയം തീരുമാനിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക തൗഫീഖിന്, എന്നാലേ അള്ളാഹു സഹായിക്കുള്ളൂ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാത്തുൽ വുസ്താ സലാത്തുൽ അസ്ർ, മധ്യത്തിലുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് സലാത്തുൽ അസ്റാണ്. അത് നമ്മൾ ആലോചിച്ചാലും മനസ്സിലാവും. അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് നമസ്കാരങ്ങൾ, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് നമസ്കാരങ്ങളുണ്ട്. സലാത്തുൽ അസ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത്, ഖന്ദഖ് യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കൾ നബിയെയും സഹാബത്തിനെയും തടഞ്ഞു വെക്കുകയും അസർ റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. റസൂലുള്ള അവരുമായിട്ടുള്ള ഈ അവരുടെ ഷറിൽ നിന്ന് ഒഴിവാകാൻ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഒഴിവായത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറ, അല്ലാഹു അവരുടെ വീടുകളും ഖബറുകളും തീ നിറക്കട്ടെ. ശഗലത്ന അൻ സലാത്തിൽ ഉസ്താ, അസർ നമസ്കാരത്തിൽ നിന്ന് അവർ നമ്മളെ നേരം മുടക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ശപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ശപിക്കാതിരുന്നിട്ടുണ്ട്. ഞാൻ ശപിക്കാനല്ല അല്ലാഹു എന്നെ അയച്ചത്, റഹ്മത്തായിട്ടാണ് അല്ലാഹു എന്നെ അയച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ശപിച്ച സന്ദർഭങ്ങളാകട്ടെ വളരെ ഗൗരവത്തിൽ സഹിക്കാനാകാത്ത, അത്രയും വലിയ ദുൽമ നേരിട്ടപ്പോൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ളൂ. അതിലൊന്നെന്താ, അസ്ർ മുടക്കി. മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ, അവരുടെ വീടുകളും ഖബറുകളും അല്ലാഹു തീ നിറക്കട്ടെ. എത്ര മുസ്ലിങ്ങളുണ്ട്, ഒരു ശത്രു പോലെ തടഞ്ഞിട്ടില്ല, ദുനിയാവ് മാത്രം തടഞ്ഞിട്ട് ജമാഅത്തിന് വരാത്ത ആളുകൾ. നൗദുബില്ല, അത്ര വലിയ അപകടത്തിലാണുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ തടഞ്ഞു വെച്ചിട്ടാണ് മുടങ്ങിയത്. അപ്പോഴാണ് റസൂലുള്ള ഇങ്ങനെ പ്രതികരിച്ചത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നമസ്കാരത്തിന് ജമാഅത്തിന് അതിന്റെ നേരത്തെ കണ്ടത് അങ്ങനെയാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സലാത്തുൽ വുസ്താ സലാത്തുൽ അസ്ർ. അപ്പോ ഈ ഹദീസിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നു. ഖുർആനിൽ വന്ന പല പേരുകൾ അതിന്റെ അർത്ഥം എന്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിരുന്നത്. യൗമുൽ മൗലൂദ് യൗമുൽ ഖിയാമ, അതുപോലെ ഷാഹിദ് യൗമുൽ ജുമഅ, മഷ്ഹൂദ് യൗമു അറഫ, അതുപോലെ സലാത്തുൽ വുസ്താ സലാത്തുൽ അസ്ർ. ഇത് നോക്കൂ. അതുപോലെ തന്നെ ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജാമിഇൽ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. അൻ അബി ഹുറൈറ رضي الله عنه قال قال رسول الله صلى الله عليه وسلم اليوم الموعود يوم القيامة ويوم اليوم المشهود يوم عرفة നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, വമാ തലഅത്തി ശംസു വലാ ഗറബത അലാ യൗമിൻ അഫ്ദല മിൻ, സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു ദിവസത്തിൽ. അഥവാ വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം. ഫീഹി സാഅത്തുൻ, ആ വെള്ളിയാഴ്ച ഒരു നേരമുണ്ട്, ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹ അബ്ദു മുഅ്മിനുൻ, ആ സമയത്ത് ഒരു മുഅ്മിൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ, ഇദുല്ലാഹു ബിഖൈറിൻ, ഒരു ഖൈറിന് ദുആ ചെയ്യുകയാണെങ്കിൽ, ഇല്ല സ്തജാബല്ലാഹു ലഹ, അള്ളാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല. വല യസ്തഈദു മിൻ ഷൈഇൻ ഇല്ലാ ആദല്ലാഹു മിൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മുഅ്മിൻ ആ സമയത്ത് അള്ളാഹുവിനോട് രക്ഷ തേടുകയാണെങ്കിൽ അള്ളാഹു രക്ഷ നൽകാതിരിക്കുകയില്ല. ചില റിവായത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്നാണ്, കുറച്ചിട്ട് വേറെ കുറച്ച് സമയം എന്ന് കാണിച്ചു എന്ന് വന്നിട്ടുണ്ട്. ഈ സമയം ഏതാണ് എന്നതിനെ കുറിച്ച് പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, മുമ്പ് യഹൂദിയായിരുന്ന സഹാബിയാണ്, പഴയ യഹൂദിയായിരിക്കെ അദ്ദേഹം തൗറാത്ത് പഠിച്ചിരുന്നു. തൗറാത്തിലും ഇക്കാര്യം ഉണ്ടായിരുന്നു, വെള്ളിയാഴ്ചയിലെ ഈ സമയത്തെ കുറിച്ച് തൗറാത്തിൽ പോലും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്, അത് വെള്ളിയാഴ്ച ദിവസം അസറിനും സൂര്യൻ ഉദിക്കുന്നതിനും ഇടയിലാണ്. അസർ നമസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് ഇടയിലാണ്, അസർ നമസ്കാരവും സൂര്യൻ അസ്തമിക്കുന്ന സമയവും ഇതിനിടയിലാണ് ആ സമയമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് അതിൽ ഏറ്റവും ശരിയായ രീതി. ആ സമയത്ത് ദുആ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അത് നമ്മൾ നേരം കണ്ടെത്തുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജസു നാസി മൻ അജസ അനി ദുആ, ദുആ ചെയ്യാൻ കഴിയാതെ പോയവനാണ് ഒന്നിനും കഴിയാത്തവൻ. നേരം കിട്ടില്ല, ബാക്കി എല്ലാത്തിനും നേരമുണ്ട്. കുറച്ചു സമയം ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനോട് അവന്റെ കാര്യങ്ങൾ ചോദിക്കാൻ ഒരു നേരമില്ല, നിനക്കൊന്നിനു നേരമില്ല, ഒന്നിനും കഴിയാത്തവനാണ് നീ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സന്തോഷമുള്ള ഒരു പ്രയാസമില്ലാത്ത സമയത്ത് ധാരാളം ധാരാളമായി ദുആ ചെയ്യുക. എങ്കിൽ പ്രയാസമുള്ള നേരത്ത് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആർക്കെങ്കിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ദുആക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ റഖാഇൽ, റഖ എന്നാൽ നല്ല സുഖത്തിൽ ജീവിക്കുന്ന കാലം, പ്രശ്നങ്ങളൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, ആരോഗ്യത്തിൽ പ്രശ്നമില്ല, ഒന്നുമില്ല, അങ്ങനത്തെ സമയം നമുക്ക് ഓർമ്മ വരില്ല, അങ്ങനത്തെ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ബോധം വരികയില്ല. പ്രയാസം ഉണ്ടായാലേ ബോധം വരുള്ളൂ. അങ്ങനെയല്ല, ബോധമുള്ളവരായിരിക്കുക, യഖ്ലത്തുള്ളവരായിരിക്കുക, ഗഫ്ലത്തില്ലാതിരിക്കുക, അശ്രദ്ധയില്ലാതിരിക്കുക. അങ്ങനെയുള്ള നേരത്തെ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. പ്രയാസമുള്ള സമയത്ത് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകും ഇൻഷാ അല്ലാഹ്. റസൂലുള്ള പറയുകയാണ്, ഈ സമയം അള്ളാഹു റബ്ബുൽ ആലമീൻ ദുആക്ക് പ്രത്യേകം ഉത്തരം നൽകും. അപ്പോൾ ഷാഹിദ് ഏതാണ്? യൗമുൽ ജുമാ, വെള്ളിയാഴ്ചയാണ്. മഷ്ഹൂദ് യൗമു അറഫ, അറഫ ദിനം, ദുൽഹിജ്ജ ഒമ്പതിന്റെ ദിവസം. ഇനി അള്ളാഹു പറയുന്നു, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ഈ പറയപ്പെട്ട കാര്യങ്ങൾ സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്നു. സമാഇ ദാതിൽ ബുറൂജ്, നക്ഷത്രങ്ങളുള്ള സമാഇ തന്നെ സത്യം, ആകാശം തന്നെ സത്യം. യൗമുൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം അഥവാ പരലോക ദിവസം തന്നെ സത്യം. ഷാഹിദ്, സാക്ഷിയായ ദിവസം അഥവാ വെള്ളിയാഴ്ച. ഒമഷൂദ്, സാക്ഷ്യം വഹിക്കപ്പെട്ട ദിവസം അഥവാ യൗമു അറഫ, ഇത് തന്നെ സത്യം. സത്യം ചെയ്ത് പറഞ്ഞ കാര്യം എന്താ? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, അന്നാരി ദാതിൽ വഖൂദ്, ബാക്കിയുള്ളത് അവരുടെ വിശേഷണമാണ്, അവരെന്താണ് ചെയ്തത് എന്ന കാര്യമാണ്. ഖുതില, കൊല്ലപ്പെട്ടിരിക്കുന്നു, നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ, കുഴി കുഴിച്ച ആളുകൾ, തീയുടെ കുഴികൾ കുഴിക്കുകയും എന്നിട്ട് അതിൽ വിറകുകളാക്കി മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളെയും കത്തിച്ച ആളുകൾ, അവർ നശിക്കട്ടെ. ഇത് സഹോദരങ്ങളെ, മുൻകാലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ ദീർഘമായ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു കഥയാണത്, ഞാനത് വായിക്കാം. നന്നായി ശ്രദ്ധിക്കുക, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സുഹൈബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. സുഹൈബ് ഫാദാണ്, സുഹൈബ് സുഹൈബുർ റൂമി എന്ന സഹാബിയാണ്. ഇത് റിവായത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ഫീമൻ കാന മലികുൻ ഫീമൻ കാന ഖബ്ലകും. മുൻകാലത്ത് ഒരു മലിക് ഉണ്ടായിരുന്നു, ഒരു രാജാവ് ഉണ്ടായിരുന്നു. വകാന ലഹു സാഹിറുൻ, അയാൾക്കൊരു സാഹിർ ഉണ്ടായിരുന്നു. അയാളുടെ മജ്ലിസിൽ രാജാക്കന്മാരുടെ ദർബാറിൽ പല ആളുകളുണ്ടാവുമല്ലോ, പല വിഷയങ്ങളിൽ കഴിവുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ കൊണ്ടുവന്ന് രാജാവ് ഇരിച്ചു. ഇത് പൊതുവെ രാജാക്കന്മാരുടെ രീതിയാണ്. ഇന്നും ആധുനിക ഭരണാധികാരികൾക്കും പല വിഷയങ്ങളിലും മുത്തഹസ്സിസായ, പല വിഷയങ്ങളിലും നന്നായി പഠിച്ചിട്ടുള്ള ആളുകൾ ഉപദേഷ്ടാക്കളായി ഉണ്ടാകാറുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോ ഇയാളുടെ സദസ്സിൽ ഒരു സാഹിർ ഉണ്ടായിരുന്നു, ഒരു സെഹറിന്റെ ആൾ. സെഹറന്നാൽ മാരണം, കൂടോത്തരം, ഇതൊക്കെ ചെയ്യുന്ന ശൈത്താനെ ഉപയോഗിച്ചിട്ട്, ശൈത്താനെ ഇബാദത്ത് ചെയ്തിട്ട് അവനെ കൊണ്ട് പല സേവനങ്ങളും നേടുന്ന പ്രവർത്തനം കുഫ്റാണ്. അത് ചെയ്തവനും ചെയ്യിച്ചവനും അത് തൃപ്തിപ്പെട്ടവനും ഒക്കെ ഇസ്ലാമെന്ന് പുറത്താണ്. അങ്ങനെയുള്ള ഒരു സാഹിർ ഈ രാജാവിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നു. രാജാവും അങ്ങനത്തെ ആളാണ്, താഗൂത്തിൽപ്പെട്ടവനാണ്, എന്നെ ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്ന രാജാവായിരുന്നു. അങ്ങനെ ഫലമ്മ കബിർ, ഇയാളുടെ സദസ്സിലുള്ള ഈ സാഹർ, ഈ മരണക്കാരൻ, ഈ ജ്യോത്സ്യൻ, അയാള് പ്രായമായപ്പോ, അയാൾക്ക് വയസ്സായപ്പോ, ഖാല ലിൽ മലിക്, അയാൾ ഈ രാജാവിനോട് പറഞ്ഞു, ഇന്നി ഖദ് കബിർതു, ഞാൻ വയസ്സായിട്ടുണ്ട്. അബാസ് ഇലയ്യ ഗുലാമൻ, അതുകൊണ്ട് ഒരു കുട്ടിയെ നിങ്ങൾ എനിക്ക് ഏർപ്പെടുത്തി തരണം. എന്തിനാണ്? വാല്യമുഹു സെഹർ, ഞാനവനെ സെഹർ പഠിപ്പിക്കട്ടെ. അറിയ ഭാവിയിൽ ഈ പണിക്ക് ആളുവാണല്ലോ, അതുകൊണ്ട് ഒരു കുട്ടിയെ നിങ്ങൾ എനിക്ക് ഏർപ്പെടുത്തി തരണം. ചില രിവാറ്റികൾ ഫഹീമൻ, ബുദ്ധിയുള്ള കുട്ടിയെ, പെട്ടെന്ന് പഠിക്കാൻ പറ്റിയൊരു കുട്ടിയെ വേണം, എന്തിനാണ് സെഹർ പഠിപ്പിക്കാൻ. ഫബഅസയിലെ ഈ ഗുലാമൻ യുഅല്ലിമു, അങ്ങനെ രാജാവ് ഒരു കുട്ടിയെ ഇയാൾക്ക് വേണ്ടി കൊണ്ടുവന്നു. വേറെ ചില രിവായത്തിൽ കുറെ കുട്ടികളെ കൊണ്ടുവന്നു എന്നുണ്ട്. അപ്പൊ അതിൽ ഒരു കുട്ടി ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണത്? ഫകാന ഫീ തരീഖിഹി, ആ കുട്ടി ഇയാളടുത്തേക്ക് സെഹർ പഠിക്കാൻ വേണ്ടി എല്ലാ ദിവസവും വരും. കുട്ടികൾ വരും, ആ കൂട്ടത്തിൽ ഒരു കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഈ സാഹറിന്റെ അടുത്തേക്ക് സെഹർ പഠിക്കാൻ വേണ്ടി വരുന്ന വഴിയിൽ ആ കുട്ടി ഒരാളെ കാണുകയാണ്. ഇത് അസലക റാഹിബുൻ, റാഹിബിനെ കണ്ടു. റാഹിബ് എന്നാൽ പഴയ കാലത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച ഒരു ആബിദ് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച മുസ്ലിമായ ഒരാൾ. അയാൾ അദ്ദേഹത്തിന്റെ ഒരു കൂടാരത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്നു. പണ്ട് കാലത്ത് അങ്ങനെ ജനങ്ങൾ ജീവിച്ചിരുന്നു. ജുറൈജിന്റെ കഥയിലൊക്കെ നമുക്കറിയാലോ, ഒരു പ്രത്യേക ടെന്റ് കെട്ടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സമ്പ്രദായം പഴയകാല സമുദായങ്ങൾക്കുണ്ടായിരുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ അവർക്ക് ഒരു ഇബാദത്തിന്റെ രീതി നിശ്ചയിച്ചിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് മസ്ജിദുകളാണ്. ഇന്ന് നമുക്കങ്ങനെ ഓരോരുത്തർക്ക് ഒരു ടെന്റ് കെട്ടിട്ട് അവിടെ ഇബാദത്ത് ചെയ്യാനുള്ള രീതിയിരുന്നില്ല. പിന്നെ ഇന്ന് എന്താണ് ഉള്ളത്? മസ്ജിദുകളാണ്, എല്ലാവരും ഒരുമിച്ച് നമസ്കരിക്കുക എന്ന രീതി. അങ്ങനെ ഒരു റാഹിബ് ഉണ്ടായിരുന്നു. ഫഖഅദ ഇലൈ, ഈ കുട്ടി സെഹർ പഠിക്കാനാണ് വരുന്നത്, പച്ച കുഫ്ർ പഠിക്കാനാണ് വരുന്നത്. പക്ഷെ വരുന്ന വഴിക്ക് ഈ കുട്ടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നേരായ ഒരാളെ കണ്ടു. അങ്ങനെ കുട്ടി വരുന്ന വഴിക്ക് അയാളെടുത്ത് ഇരിക്കാൻ തുടങ്ങി. അയാളെടുത്തിരുന്നു. വസമിഅ കലാമഹു, അയാളുടെ വാക്കുകൾ കേട്ടു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദീനാണ് അയാൾ പറയുന്നത്. അത് കേട്ടു, അയാളെടുത്തിരിക്കും, വന്നിട്ട് ഈ സാഹറിന്റെ അടുത്തേക്കും വരും. മനസ്സിലായോ? ഫഅജബഹു, കുട്ടിക്കാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കലാം, ഈ റാഹിബിന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഈ മനുഷ്യന്റെ സംസാരം ഇഷ്ടപ്പെട്ടു. അതിൽ കൂടുതൽ താല്പര്യം തോന്നി, അതിൽ കൂടുതൽ താല്പര്യം തോന്നി. രണ്ടും നേരെ എതിരായ കാര്യമാണ്, ഒന്ന് സെഹറാ, ഒന്നാകട്ടെ ഇസ്ലാമാണ്. അങ്ങനെ കുട്ടി വരുന്ന വഴിക്ക് ഈ ഈ ആളുടെ അടുത്തേക്കും കയറാൻ തുടങ്ങി. ഫകാന ഇദാ തസാഹിർ അമറ ബിർ റാഹിബ് വഖഅദ ഇലൈ, വരുമ്പോഴൊക്കെ ഈ സാഹിറിന്റെ അടുത്തേക്ക് പഠിക്കാൻ വരുമ്പോഴൊക്കെ ഈ കുട്ടിന്റെ അടുത്ത്, ഇയാളുടെ അടുത്തിരിക്കും ഈ കുട്ടി. ഫൈദാ തസാഹിർ, അങ്ങനെ സാഹിറിന്റെ അടുത്ത് എത്താൻ നേരം വൈകുമല്ലോ, നേരം വൈകിയാൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അടുത്ത് നിന്ന് അടിയിട്ടുന്ന പോലെ ബറബഹു അടിക്കാറുണ്ടായിരുന്നു. നേരം വൈകിയതിന് ഇയാൾ അടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അടി കിട്ടുമ്പോ ഈ കുട്ടി അടി കിട്ടുന്ന കാര്യം ഈ റാഹിബിനോട് പറഞ്ഞു, മുസ്ലിമായ ഈ മനുഷ്യനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ അവിടെ ചെന്നാൽ അടിക്കണ്ട നിങ്ങൾ തിരുന്നാൽ. ഫഖാൽ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇദാ ഹശീത സാഹിർ, നിനക്ക് സാഹിറിന്റെ അടി പേടിയാണെങ്കിൽ ഫഖുൽ, നീ പറഞ്ഞേക്കൂ, ഹബസനി അഹ്ലി, എന്നെ എന്റെ അഹിൽ എന്റെ കുടുംബത്തിൽ കൊണ്ടാണ് ഞാൻ നേരം വൈകിയത്. എന്നാൽ കുടുംബത്തിൽ ശുഗലായിട്ടാണ്, കുടുംബത്തിന്റെ കാര്യത്തിൽ വീട്ടിലായി പോയിട്ടാണ് ഞാൻ നേരം വൈകിയത് എന്ന് പറഞ്ഞോളൂ. വൈദാ ഹസീത് അഹ്ലക്, ഇനി നീ നിന്റെ കുടുംബത്തിൽ നേരം വൈകിയിട്ടുണ്ടെങ്കിൽ, തിരിച്ചു വരുമ്പോണ് എന്റെ അടുത്ത് വന്നിട്ട് വീട്ടിലെത്താനാണ് നേരം വൈകിയതെങ്കിൽ നീ പറഞ്ഞോളൂ ഹബസനി അസാഹർ, എന്റെ നേരം വൈകാൻ കാരണം എന്താ, സാഹറാണ്, ഞാൻ അവിടെ ആയിപ്പോയിട്ടാണ്. അള്ളാഹു ആലം, ഇത് ഒരു മിഅ്റാദാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരെ കളവല്ല, മറിച്ച് മിഅ്റാദ്. മിഅ്റാദ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശയോട് പറഞ്ഞ വരുത്തു വാക്കുണ്ടല്ലോ, സബക്ക കബിഹ, മറ്റയാളോട് ഉക്കാശ, ഉക്കാശ എന്നെ വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 എന്നെ ഉൾപ്പെടുത്താൻ ദുആ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശയോട് പറഞ്ഞ അൻതമിൻഹു, നീ അതിൽപ്പെട്ട ആളാണ്. രണ്ടാമത് ഒരാൾ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്, സബക്ക ബിഹ ഉക്കാശ, കാശ നിന്നെ മുൻകടന്ന് കളഞ്ഞു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അത് സത്യമാണ്. പക്ഷെ യഥാർത്ഥ കാരണം അത് മാത്രമല്ല, അതൊരു കാരണം, യഥാർത്ഥ കാരണം അതല്ല. കളർ പറയാതിരിക്കാൻ, എന്നാൽ മറ്റേ വിഷമിപ്പിക്കാതിരിക്കാൻ മിഅ്റാബ് ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടെന്നാണ്. അത് കളർ പറയാനുള്ള വാതിലായിട്ട് ആരും മനസ്സിലാക്കരുത്. കളവ് വലിയ തെറ്റാണ്, നമ്മുടെ ഈമാൻ അതിന്റെ മൂല്യം കുറക്കുന്ന കാര്യമാണ്. ഇത് നോക്കും, നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞ വാക്കിൽ ഇങ്ങനെ ഒരു ഒരു സാധ്യത നമുക്കുണ്ട്. കാരണം അഹിൽ, എന്റെ കുടുംബം എന്നെ നേരം വൈകിന്ന് പറഞ്ഞാൽ, രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം എഹ്വാനാണ്, പരസ്പര സഹോദരങ്ങളാണല്ലോ. ഇനി കുടുംബത്തിൽ ചെന്നിട്ട് സാഹിറിന്റെ അടുത്തുനിന്നാണ് നേരം വൈകിന്ന് പറഞ്ഞാൽ ശരിയാണ്, അവസാനം ഉണ്ടായിരുന്നത് സാഹിറിന്റെ അടുത്താണല്ലോ, അങ്ങനെ നേരം വൈകാം. അങ്ങനെ ഈ കുട്ടി ഈ അവസ്ഥയിലാണ് തുടർന്നിരുന്നത്. ഇയാളടുത്തേക്കും പോകും, സാഹറിനടുത്തും പോകും, ദേഹത്തിനടുത്തും പോകും. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ ഒരു വല്ലാത്തൊരു ജന്തു പ്രത്യക്ഷപ്പെട്ടു. ഒരു വലിയൊരു ജന്തു ആ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ജന്തു, ചില റിവായത്തുകളിൽ അത് അസദാണെന്ന് വന്നിട്ടുണ്ട്. അസദ്, അസദ് എന്താ, സിംഹം. അള്ളാഹു അലം, അല്ലെങ്കിൽ മറ്റൊരു ജന്തു. ഇപ്പൊ ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ ഒരു ജന്തു എന്നാണ്, അദീമത്തിൻ, വളരെ വലുതാണ്. അദ്ഹബസ തിന്നാസ്, ജനങ്ങൾക്കൊന്ന് ഈ ജന്തുവിനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല. ഫഖാൽ, ഈ കുട്ടി അതിനെ കണ്ടു. കണ്ടപ്പോ ഈ കുട്ടി പറഞ്ഞു, കാരണം ഈ കുട്ടി ഖൈറും കേൾക്കുന്നുണ്ട് ശറും കേൾക്കുന്നുണ്ട്. ഒന്ന് പച്ച കുബ്രാണ്, മറ്റത് ഇസ്ലാം. ഈ കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന അംറു റാഹിബി അഹബ്ബു ഇലൈക, അള്ളാഹുവേ ഈ റാഹിബിന്റെ അഥവാ താഹിറല്ല മറ്റേ ആൾ മുസ്ലിമായ അയാളുടെ കാര്യമാണ്, അദ്ദേഹത്തിന്റെ കാര്യമാണ് നീ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, മിൻ അംരി സാഹിർ, സാഹിറിനേക്കാൾ, സാഹിർ പറയുന്ന കാര്യമല്ല റാഹിബ് പറയുന്ന കാര്യമാണ് സത്യമെങ്കിൽ, ഫഖ്തുൽ ഹാദിഹി ദാബ്ബ, ഈ ജന്തുവിനെ നീ കൊല്ലണമേ. ഹത്ത യംദി അന്നാസ്, ജനങ്ങൾക്കൊക്കെ അങ്ങനെ വഴിയിൽ സഞ്ചരിക്കാൻ നീ സൗകര്യം ചെയ്യണമേ എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്തിട്ട് കുട്ടി ഈ ജന്തുവിനെ എറിഞ്ഞു. ഇത് പറഞ്ഞിട്ട് അപ്പൊ എന്തായി, ഫഖതലഹ, അതെറിഞ്ഞ ഉടനെ ഈ ജന്തു ചത്തു. അപ്പോ കുട്ടിക്ക് മനസ്സിലായി എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നത്, യഥാ ഹഖ് ഏതാ, റാഹിബ് പറയുന്നതാണ്, സാഹിർ പറയുന്നതല്ല. ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പറയുന്നത്. അമ്മ തന്ന ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടവർക്ക് സാധാരണ പോലെയായി അവരുടെ ജീവിതം. റാഹിബ് കുട്ടി റാഹിബിന്റെ അടുത്തേക്ക് ചെന്നു, ഫഅഖ്ബറഹു, ഇക്കാര്യം പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹു റാഹിബ്, അപ്പോൾ ഈ റാഹിബ് കുട്ടിയോട് പറയുകയാണ്, ഐ ബുനയ്യ, എന്റെ മോനെ, അൻതൽ യൗമ അഫ്ദലു മിന്നി, ഞാൻ കാര്യം വരട്ടെ, ഇതാ ഇന്നു മുതൽ നീയാണ് എന്നെക്കാളും ഫദലുള്ളവൻ, ശ്രേഷ്ഠതയുള്ളവൻ. അത്ര ഒരു അത്ഭുതമാണ് ഈ കുട്ടിയുടെ കയ്യാലെ നടന്നിട്ടുള്ളത്. ഖദ്ബലഗമിൻ അംരികമാ അറ, ഇങ്ങനൊരു കാര്യം, ഇത്രയും വലിയ കാര്യം നിന്റെ കയ്യാൽ ഇവിടെ നടന്നിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നക സതുബ്തല, നീ പരീക്ഷിക്കപ്പെടും, നീ പരീക്ഷിക്കപ്പെടും. കാരണം ഹഖിന്റെ, സത്യത്തിന്റെ, ഖൈറിന്റെ ആളുകൾ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അവന്റെ നടപടിക്രമമാണ്. അഷദ്ദുന്നാസി ബലാ അൽ അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ഇരയാകുന്നത് ആരാണ്, അള്ളാഹുവിന്റെ നബിമാരാണ്. സുമൽ അംസൽ ഫൽ അംസൽ, പിന്നെ അതുപോലെ ജീവിക്കുന്ന ആളുകൾ എന്നാണല്ലോ. എന്നിട്ട് ഇയാൾ പറയുന്നു, ഈ റാഹിബ് കുട്ടിയോട് പറഞ്ഞു, ഫഇനി തുലീത, നീ പരീക്ഷിക്കപ്പെട്ടാൽ, നീ ശിക്ഷകൾക്ക് വിധേയനായാൽ, ഫലാ തദുല്ല അലയ്യ, എന്നെ കുറിച്ച് നീ ആർക്കും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാനാണ് നിനക്ക് ഈ കാര്യം പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കരുത്. കാരണം ആ നാട് മുഴുവൻ കുഫറിന്റെ നാടാണ്, നാട് മുഴുവൻ കുഫറിന്റെ നാടാണ്. അപ്പൊ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ പീഡനങ്ങൾക്ക് വിധേയരാകും എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നെ കാണിച്ചു കൊടുക്കരുത്. പിന്നീട് എന്താ ഈ കുട്ടി ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ചില ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ്? ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്. എന്താണ്? കുഷ്ഠരോഗികൾക്ക്, വെള്ളപ്പാണ്ടുകാർക്ക്, അതുപോലെ കാഴ്ചയില്ലാത്ത ആളുകൾക്കൊക്കെ ഇബ്രാഹിം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കൈകൊണ്ട് തടവിയാൽ അള്ളാഹു ശിഫ കൊടുത്തിരുന്നു. എന്നതുപോലെ വക്കാനൽ ഗുലാം യുബ്രിഉൽ അക്മഹ വൽ അബ്റസ്, വെള്ളപ്പാണ്ടുകാർക്കും അതുപോലെ കാഴ്ചയില്ലാത്തവർക്കൊക്കെ ഈ കുട്ടി കുട്ടിയാൽ അള്ളാഹു ശിഫ കൊടുക്കാൻ തുടങ്ങി. മനസ്സിലായോ? ഈ കുട്ടിയുടെ കയ്യാൽ അള്ളാഹു ശിഫ നൽകാൻ തുടങ്ങി. അങ്ങനെ ഒരു അത്ഭുതം അള്ളാഹു റബ്ബുൽ ആലമീൻ കാണിച്ചു. വയുദാവിന്നാസ മിൻ സായിറിൽ അദ്വ, മാത്രമല്ല മറ്റു പല രോഗങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ഈ കുട്ടിയുടെ കയ്യാൽ സുഖം കിട്ടാൻ തുടങ്ങി. ഫസമിഅ, ഇത് കേട്ടു, ജലീസുൻ ലിൽമലികി കാന ഖദ അമി, രാജാവിന്റെ സദസ്സിൽ ഇരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, കാഴ്ചയില്ലാത്ത ഒരാൾ, രാജാവിന്റെ ദർബാറിൽ പങ്കെടുക്കുന്ന ഒരാൾ, കാഴ്ചയില്ലാത്ത ഒരാൾ ഈ കുട്ടിയെ കുറിച്ച് കേട്ടു. സാചാഹു, ആ കുട്ടിയടുത്തേക്ക് ഇദ്ദേഹം ചെന്നു. ബിഹദായ കസീറ, കുറെ ഹദിയകളൊക്കെ കൊണ്ട്, കുറെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുചെന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, മാഹാഹുനാ ലക അജ്മ ഇൻ അൻത ശഫൈതനി, ഇതാ നീ എനിക്ക് ശിഫ തന്നാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം, ഇതിനേക്കാളും കൂടുതൽ തരാം. ഫഖാൽ, അപ്പോൾ ഈ കുട്ടി ഇയാളോട് പറഞ്ഞു, ഇന്നി ലാ അശ്ഫി അഹദൻ, ഞാനൊരാൾക്കും ശിഫ കൊടുക്കുന്നില്ല. ഇന്നമാ യശ്ഫി അല്ലാഹ്, ആരാണ് ശിഫ കൊടുക്കുന്നത്? അല്ലാഹുവാണ്. ഞാനല്ല ശിഫ കൊടുക്കുന്നത്, അല്ലാഹുവാണ് എന്ന് പറഞ്ഞു. ഈ കുട്ടി ബാക്കിയുള്ളവരോടൊക്കെ ഇതാണ് പറയുന്നത് എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാകുന്നത്. മനസ്സിലായില്ല, രാജാവിന്റെ ആൾ വന്നപ്പോ ഇത് പ്രത്യേകം പറഞ്ഞത് ഇവിടെ എടുത്തു പറഞ്ഞത് മാത്രം. ഫൈൻ അൻത ആമൻത ബില്ലാ, നീ അല്ലാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ദഅഉതുല്ലാഹ ഫശഫാക, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അവൻ നിനക്ക് ശിഫ തരും. ഇത് തന്നെയാണ് ഈ കുട്ടി ബാക്കിയുള്ളവരോടും പറയാറുണ്ടായിരുന്നത്. വേറെ ചില റിവായത്തുകളിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ആമന ബില്ലാ, ഇദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ തൗഹീദ് സ്വീകരിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് രാജാവിനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നത് ഫിറൗനെ പോലെ. ആമന ബില്ലാഹി ഫശഫാഹു അല്ലാഹ്, അദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിച്ചു, അല്ലാഹു ശിഫ കൊടുത്തു. ഫഅത അൽമലിക്, രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. ഇപ്പോഴാണ് രാജാവ് ഈ കുട്ടിയുടെ വിവരം അറിയുന്നത്. മനസ്സിലായോ? നേരത്തെ സാഹിറിന്റെ അടുത്ത് വന്നിരുന്നു, പക്ഷെ പിന്നീട് ഈ കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയായി. പിന്നീട് ഇത് അറിയുന്നത് മാത്രമല്ല, ഇനി മുമ്പ് ഈ കുട്ടിയുടെ അവസ്ഥ വിവരം ഇവർ കേട്ടിരുന്നെങ്കിൽ തന്നെ ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ? സിഹറാണെന്നാണ്. സിഹറാണ്, പക്ഷേ ഇത് സിഹറല്ല. ഇയാൾ രാജാവിന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഫഅത അൽമലിക് ഫജലസയിൽ ഇഹ്കമാക്കാൻ എഴുതി, സാധാരണ ഇരിക്കുന്ന പോലെ രാജാവിന്റെ അടുത്തിരുന്നു. ഫഖാല ലഹുൽ മലിക്, രാജാവ് ചോദിച്ചു, മൻ റദ്ദ അലൈക ബസറക്, ആരാണ് നിന്റെ കാഴ്ച തിരിച്ചു തന്നത്? ഖാല റബ്ബി, അദ്ദേഹം പറഞ്ഞു എന്റെ റബ്ബാണ്. ഖാല വലക റബ്ബുൻ ഗൈരി, നിനക്ക് ഞാനല്ലാത്ത വേറെ റബ്ബുണ്ടോ? രാജാവിന്റെ ചോദ്യമാണ്. ഖാല റബ്ബി വറബ്ബുക അല്ലാഹ്, ആ എന്റെ നിന്റെ ഉറപ്പായ അള്ളാഹു. ഇത് മുൻഗാമികളായ പലരും പറഞ്ഞിട്ടുണ്ട് ഫിറാവിനോട്. ഫിറാവിനിന്റെ മുടിജീകണ, മകളുടെ മുടിജീകണ ആ സ്ത്രീ ഉണ്ടല്ലോ, മുഅ്മിനത്തായ സ്ത്രീ, അവര് പറഞ്ഞ വാക്കാണ് എന്റെ നിന്റെ റബ്ബ്. അതിനാണ് അവരെയും അവരുടെ കുട്ടിയെയും കുട്ടികളെയും ഫിറാവിൻ തിളച്ച വെള്ളത്തിലിട്ട് കൊന്നത്. എന്നതുപോലെ ഇദ്ദേഹം പറയാണ്, റബ്ബി വറബ്ബുക അല്ലാഹ്, എന്റെ നിന്റെ റബ്ബായ അള്ളാഹു ആണ്. ഫഖദഹു, രാജാവ് ഇദ്ദേഹത്തെ പിടിച്ചു. ഫലം യസല യുഅദ്ദിബുഹു, ശിക്ഷിക്കാൻ തുടങ്ങി, പീഡനങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. ഹത്താ ദല്ല അലൽ ഗുലാം, ആരാണ് നിനക്ക് ഇത് പഠിപ്പിച്ചെന്ന് ചോദിച്ച് പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഈ കുട്ടിയുടെ വിവരം പറഞ്ഞു കൊടുത്തു, നേരത്തെ പറഞ്ഞ കുട്ടിയുടെ വിവരം പറഞ്ഞു കൊടുത്തു. ഫജീ അബിൽ ഗുലാം, കുട്ടിയെ പിടിച്ചു കൊണ്ടുവരപ്പെട്ടു രാജാവിന്റെ സദസ്സിലേക്ക്. ഫഖാല ലഹുൽ മലിക്, രാജാവ് പറഞ്ഞു, ഐ ബുനയ്യ, മോനെ, ഖദ് ബലഗ മിൻ സിഹ്രിക, നിന്റെ സിഹർ ഇത്രത്തോളം എത്തിയില്ലേ? മാ തുബ്രി ഉലക് മഹവൽ അബറസ് വതഫഅൽ വതഫഅൽ, നീ ഇങ്ങനത്തെ രോഗികളെ, വെള്ളപ്പാണ്ടുകാരെയും മറ്റുള്ള രോഗികളൊക്കെ സുഖപ്പെടുത്തുന്ന അത്രയും നിന്റെ സിഹർ എത്തിയോ? ഫഖാലപ്പ കുട്ടി പറഞ്ഞു, ഇന്നി ലാ അശ്ഫി അഹദ, ഞാനൊരാൾക്ക് ശിഫ കൊടുക്കുന്നില്ല. ഇന്നമാ യശ്ഫി അല്ലാഹ്, അള്ളാഹുവാണ് ശിഫ കൊടുക്കുന്നത്. കുട്ടിയെ വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ കുട്ടി റാഹിബിനെ, കുട്ടിക്കാലത്തുനിന്നാണ് ഇസ്ലാം കിട്ടിയത്, ആ റാഹിബിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു കൊടുക്കരുത് എന്നാണ് ആദ്യം പറഞ്ഞത്, പക്ഷേ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ചില ഹിക്മത്തുകൾ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാവാം കുട്ടി പറഞ്ഞു കൊടുത്തു. ഈ റാഹിബിനെ പറഞ്ഞു കൊടുത്തു. ഫഖീല ലഹു ഇർജാ അൻ ദീനിക് ഫഅബ. അങ്ങനെ റാഹിബിനെ, കുട്ടി ആരുടെ ഇസ്ലാം കേട്ടത്, അയാളെ കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ദീനിൽ നിന്ന് നീ മടങ്ങണം, ഇസ്ലാം നീ ഒഴിവാക്കണം. ഫഅബ, അദ്ദേഹം വിസമ്മതിച്ചു. തലയിൽ നിന്ന് ഏർച്ചവാൾ കൊണ്ട് കീറിന്നിട്ട് രണ്ട് കഷ്ണമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും അവരുടെ ദീനിൽ നിന്ന് അവരെ മടക്കിയിട്ടില്ല. സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കണം, നമുക്ക് എന്താണ് നമ്മുടെ ദീനിന്റെ പേരിൽ ഇങ്ങനെ എന്തെങ്കിലും ഏൽക്കേണ്ടി വരുന്നതോ? ഒന്നുമില്ല, അൽഹംദുലില്ല, റാഹത്തിലാണ് നമ്മൾ ജീവിതം. എന്നിട്ടും അള്ളാഹുവിന്റെ ദീൻ പാലിക്കാൻ, അഞ്ചു നേരം ജമാഅത്തിന് പള്ളിയിലേക്ക് വരാൻ, അവന്റെ ദീൻ നന്നായി പഠിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവർ പോയ സ്വർഗം എവിടെയാണ്? നമ്മളെവിടെയാണ്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മടങ്ങാൻ വേണ്ടി രണ്ടായി ആളുകളെ പിളർന്ന കാലമുണ്ടായിരുന്നു. ഇതൊക്കെ ഹക്കാണ്, അള്ളാഹുവിന്റെ സന്മയുടെ വാക്കാണ്. നാം മുസ്ലിമിന്റെ സഹീഹിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. പിന്നീട് രണ്ടാമതായി ആരാണ് കൊല്ലാൻ തീരുമാനിച്ചത്? രാജാവിന്റെ സദസ്സിലിരിക്കുന്ന, നേരത്തെ കണ്ണു കാണാതിരുന്ന മുസ്ലിമായ ആൾ. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ദീനിൽ നിന്ന് നീ മടങ്ങണം, കാഫിറാവണം. ഫഅബ, വിസമ്മതിച്ചു. നേരത്തെ ആളെ ചെയ്തതുപോലെ തന്നെ രണ്ടായി പിളർന്നു, ആളെ കൊന്നു കളഞ്ഞു. സുമ്മജി അബിൽ ഗുലാം, എന്നിട്ടാണ് കുട്ടിയെ വീണ്ടും, ആദ്യം ഇദ്ദേഹത്തെ കൊന്നു, മറ്റയാളെ കൊന്നു, പിന്നെ കുട്ടിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവരിക. എന്റെ ദീനിൽ നിന്ന് മടങ്ങണം. അപ്പോൾ ആ കുട്ടി വിസമ്മതിച്ചു. ഇപ്പൊ കുട്ടിയെ നേരത്തെ കൊന്നതുപോലെ കൊല്ലാൻ തീരുമാനിച്ചില്ല. കുട്ടിയെ കുട്ടിയായതുകൊണ്ടായിരിക്കാം, അല്ലാഹു അലം, ഇയാൾ തീരുമാനിച്ചത് എന്താണ്? കുറച്ചാളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ഇലാ ജബലി കദാ വകദാ, നീ ഇന്ന് പർവ്വതത്തിന്റെ മുകളിൽ ഈ കുട്ടിയെ കൊണ്ടുപോകണം. എന്നിട്ട് ഫസാദു ബിഹിൽ ജബൽ, കുട്ടിയെ അത് പിടിച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് ഏറ്റവും മുകളിൽ എത്തിയാൽ, ഫൈദാ ബലഗ്തും ദുർവത സയറജഅ അൻ ദീനി, പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിക്കണം ദീന്ന് തിരിച്ചു വരാൻ. മടങ്ങിയിട്ടില്ലെങ്കിൽ വൈല്ല ഫത്രഹു, താഴേക്ക് ഇട്ട് കൊന്നുകളയണം. അങ്ങനെ ഫദഹബു ബിഹി, ഈ ആളുകൾ കുട്ടിയെ കൊണ്ടുപോയി. ഫസൈദു ബിഹിൽ ജബൽ, പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഫഖാല അല്ലാഹുമ്മ, അവിടെ എത്തിയപ്പോ ഈ കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഫിനീഹിം ബിമാ ശിഇത്, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്ന നിലക്ക് ഇവരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ, ഇവരിൽ നിന്ന് നീ എനിക്ക് മതിയായവനാകണേ എന്ന് പറഞ്ഞു. ഫറജ ഫബിഹിമുൽ ജബൽ, അവരെയും കൊണ്ട് പർവ്വതം കുലുങ്ങി. ഫസഖത്തു, ആരാണോ താഴെടാൻ കൊണ്ടുവന്നത് അവർ താക്കണു, കുട്ടി അവിടെ ബാക്കിയായി. അങ്ങനെ വജാ യംശി ഇലൽ മലിക്, കുട്ടി നടന്നിട്ട് രാജാവിന്റെ അടുത്തേക്ക് വന്നു, പോയ പോലെ തിരിച്ചു വന്നു. ഫഖാലഹുൽ മലിക്, എന്താ? രാജാവ് ചോദിച്ചു, മാ ഫഅല അസ്ഹാബു, എന്റെ കൂടെ പോയവരെവിടെ? ഖാല കഫാനീഹിമുല്ലാഹ്, അവരുടെ കാര്യത്തിൽ എനിക്ക് അള്ളാഹു മതിയായിരുന്നു, അള്ളാഹു എന്നെ രക്ഷിച്ചു. ഫദഫഅഹു ഇലാ നഫരി മിൻ അസ്ഹാബി, രാജാവ് വേറെ ഒരു കൂട്ടരെ ഏൽപ്പിച്ചു കുട്ടിയെ. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബു ബിഹി ഫഹ്മിലൂഹു ഫീ ഖുർഖൂർ. ഖുർഖൂർ എന്ന് പറഞ്ഞാൽ ചെറിയ പിന്നെ ബോട്ട് ഉണ്ടല്ലോ, അതിന് അങ്ങനെ പറയും അറബിയിൽ. അതിൽ കയറിയിട്ട് പർവ്വതത്തിൽ, കടലിന്റെ നടുവിൽ പോവുക. ഫതവസ്സതു ബിഹിൽ ബഹർ, കടലിന്റെ നടുവിൽ ചെല്ലുക. ഫയറജഅ അൻ ദീനിഹി വഇല്ലാ ഫഖ്ദിഫു, കടലിന്റെ നടുവിലെത്തിയാൽ ദീനിന്ന് തിരിച്ചു വരാൻ പറയുക, സമ്മതിച്ചില്ലെങ്കിൽ കടലിൽ നിന്ന് കൊല്ലുക. ഫദഹബു ബിഹി, അവർ പോയി. ഫഖാൽ, കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ അക്ഫിനീഹിം ബിമാ ശിഇത്, നേരത്തെ ചെയ്തതുപോലെ ദുആ ചെയ്തു. ഫൻകഫഅത് ബിഹിമുസ്സഫീന ഫഗരിഖു, കപ്പലിൽ നിന്ന് അള്ളാഹു ഇവരെ മറിച്ചു കളഞ്ഞു, കൊല്ലം കൊണ്ടുപോയവരെ. കുട്ടിയാകട്ടെ, വജാ അയം ശീലൽ മലിക്, വീണ്ടും രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. قال له الملك രാജാവ് പറഞ്ഞു മാ ഫഅല അസ്ഹാബു എന്താണ് എന്റെ കൂടെ പോയവര് ചെയ്തത് കഫാനിഹിമുല്ലാഹ് പറഞ്ഞു എനിക്ക് അള്ളാഹു എന്നെ രക്ഷിച്ചു അള്ളാഹു എനിക്ക് മതിയായവനായി ഫഖാല ലിൽ മലിക് എന്നിട്ട് കുട്ടി രാജാവിനോട് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ചില ഹിക്മത്തുകൾ ഈ സംഭവത്തിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇയാളുടെ അടുത്തേക്ക് തന്നെ കുട്ടി ചെല്ലുന്നത് അപ്പൊ അള്ളാഹു ചില ഹയർ ഈ കുട്ടിയെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നിട്ട് രാജാവിനോട് പറഞ്ഞു ഇന്ന കലസ്ത വിഖാതിലി നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കുകയില്ല ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്നാലും എന്നെ കൊല്ലാം ആലവമാഹു ഇയാൾ പറഞ്ഞു എന്താണത് ജനങ്ങളെയെല്ലാം സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ അവരെല്ലാം നീ ഒരു സ്ഥലത്ത് വിളിച്ചു കൂട്ടുക എന്നിട്ട് ഒരു മരത്തടിയിൽ നീ എന്നെ ബന്ധിക്കുക എന്നിട്ട് എന്റെ പിന്നെ കിനാന എന്ന് പറഞ്ഞാൽ വില്ല് അമ്പുകൾ സൂക്ഷിക്കുന്ന അതിനാണ് കിനാന എന്ന് പറയാം എന്താണ് അതിന് മലയാളത്തിൽ പറയാൻ പറ അമ്പുകൾ സൂക്ഷിക്കുന്ന അതുണ്ടല്ലോ അന്ന കൊട്ട അതിന് പിന്നെ ഒരു അമ്പ് എന്റെ അതിൽ നിന്ന് ഒരു അമ്പ് എടുക്കണം എന്നിട്ട് വില്ലിൽ കോർത്ത് സുമ്മുൽ എന്നിട്ട് പറയണം ബിസ്മില്ല റബ്ബിൽ ഗുലാം ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ പേരിൽ എന്ന് പറഞ്ഞ നീ എന്നെ അമ്പ് ചെയ്തോളൂ അങ്ങനെ ചെയ്താൽ എന്നെ കൊല്ലാൻ പറ്റും ഇയാൾ ജനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും വസല ബഹു അലാ ജിദ്ഇൻ നേരത്തെ പറഞ്ഞത് കുട്ടിയെ ബന്ധിക്കുകയും സുമ്മാ അഖദ സഹമ മിൻ കിനാനത്തി കുട്ടിയുടെ അമ്പ് വെച്ച കൊട്ടയിൽ നിന്ന് അത് എടുക്കുകയും സുമ്മാ വദഅ സഹമ ഫീ കദ്ദിൽ ഖൗസ് വില്ലിൽ പിടിക്കുകയും സുമ്മാ ഖാല ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം അള്ളാഹു ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ പേരിൽ എന്ന് പറഞ്ഞ് എറിയുകയും അത് അമ്പ് ചെയ്യുകയും ചെയ്തു ഫവഖ അസ്ഹമ ഫീ സുദഇഹി ഫവദ യദഹു ഫീ സുദഇഹി ഫീ മൗദിഇ സഹമി ഫമാത് കുട്ടിയുടെ ശരീരത്തിൽ അമ്പ് തറച്ചു കുട്ടി അവിടെ കൈവച്ചു അപ്പോൾ കുട്ടി മരിച്ചു എന്താണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായപ്പോ സംഭവിച്ചത് ഫഖാല അന്നാസ് ജനങ്ങൾ ഒന്നടക്കം പറഞ്ഞു ആമന്ന ബി റബ്ബിൽ ഗുലാം ഈ കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആമന്ന ബി റബ്ബിൽ ഗുലാം ആമന്ന ബി റബ്ബിൽ ഗുലാം അവരെല്ലാവരും ആരിലാണ് വിശ്വസിച്ചത് അള്ളാഹുവിൽ വിശ്വസിച്ച് അവരൊക്കെ മുസ്ലിങ്ങളായി അതിനാണ് ആ ഹിക്മത്തിന് വേണ്ടിയാണ് അള്ളാഹു ആലം കുട്ടി ഇങ്ങനെ ചെയ്തത് ഫഊതിയൽ മലിക് ഫഖീല ലഹ് രാജാവിന്റെ ഖാസായിട്ട് എന്തായാലും കുറച്ച് കാഫിറുകളുടെ ബാക്കിയുണ്ടാവല്ലോ അവർ രാജാവിനോട് പറഞ്ഞു എന്താണ് ഇപ്പൊ സംഭവിച്ചത് ആളുകളൊക്കെ എന്തായി മുസ്ലിങ്ങളായല്ലോ നിന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് താങ്കളെ ഇബാദത്ത് ചെയ്തതിൽ നിന്ന് ആളുകൾക്ക് മാറി ആളുകൾക്ക് മുസ്ലിങ്ങളായി അതുകൊണ്ട് ഇവർ അയാൾ ഉപദേശിച്ചു എന്താണ് ജനങ്ങളെ ഉപദ്രവിക്കാം ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വരാൻ തയ്യാറാവാത്തവരെ തീരിട്ട് കൊല്ലാൻ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ഏത് സംഭവം ഉസില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാതിൽ വഖൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഅമറ ബിൽ ഉഖ്ദൂദ് ഫി അഫ്വാഹി സിക്കക് ആ നാട്ടിലെ വഴിയോരങ്ങളിലെല്ലാം കിടങ്ങുകൾ കുഴിച്ചു ഫഖുദ്ദത് وأضرم النيران في عالكتجو وقال من لم يرجع عن دينه فأحموه فيها يا لستر وطو إسلام اللي انت ترجو راتبر إسلام اللي واكاتبر اللي ما دلت قتكنم أو قيل له اقتحم ففعلوا حتى جاءت امرأة صلى الله عليه وسلم فريقنا نعرف فرعون انده كارثل نردن دبول ورسنبوم يودي نردن أور ورسرية كل مؤمن غلائم أوردت كل لغان ورعارم أوردت دين اللي انت ترجو عن الله ഒരു സ്ത്രീയെ കൊണ്ടുവന്നു സബിയുല്ലഹ അവരുടെ ഒരു മകൻ അവരുടെ കൂടെ ഉണ്ട് അവർക്ക് തീയിലേക്ക് വലിച്ചെറിയുമ്പോ എന്തോ ഒരു പ്രയാസം പോലെ തോന്നിയപ്പോൾ മകൻ ഉമ്മനോട് പറയാൻ ചെറിയ മോനാണ് ക്ഷമിക്ക് നിങ്ങളുടെ സത്യ ഹക്കിലാണുള്ളത് അങ്ങനെ അവരെ മുഅ്മിനുകളെ ഈവൻ ഇങ്ങനെ ഈ രാജാവ് ക്രൂരമായി തീയിട്ട് കത്തിച്ചു കൊന്നു ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ് സുഹൈബ് അർറൂമി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് അതിനെക്കുറിച്ചാണ് ഈ സംഭവം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് അവരെയാണ് അള്ളാഹു ശപിച്ചു പറഞ്ഞിട്ടുള്ളത് അവരെയാണ് അള്ളാഹു വലിയ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാവുന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും ദീൻ മുറുകെ പിടിക്കാനും മുസ്ലിങ്ങളായി മരിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ആലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.